الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. ഇന്ന് നാം നോക്കുന്ന മത്തിനെ അല്ലെങ്കിൽ ഗ്രന്ഥം എന്നുള്ളത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള രചിച്ചിട്ടുള്ള ഉസൂലുസുന്ന എന്ന റിസാലയാണ്. ഉസൂലുസുന്ന, സുന്നത്തിൻ്റെ അടിസ്ഥാനം എന്ന് മലയാളത്തിൽ പറയുന്നത്. ഇമാം അഹ്മദ് നമുക്കറിയുന്നത് പോലെ നാല് മദ്ഹബുകളിൽ ഇമാമുസുന്ന എന്നറിയപ്പെടുന്ന വളരെ അറിയപ്പെട്ട പണ്ഡിതനാണ്. ഹിജ്റ 164 അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റ 241. അദ്ദേഹം ഫിഖ്ഹിലും ഹദീസിലും എല്ലാം ധാരാളം ഇൽമുള്ള, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഹദീസ് ക്രോഡീകരിച്ച കിതാബാണ് മുസ്നദ് അഹ്മദ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് മുഹദ്ദിസുകളായ ഇമാം ബുഖാരി, മുസ്ലിം എന്നിവരുൾപ്പെടെ പലരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിരുന്നു. അഹ്ലുസുന്നയുടെ അഖീദയും മൻഹജും പിഴച്ച ആളുകൾ ഉണ്ടായപ്പോൾ, വിശ്വാസത്തിലും മൻഹജിലും പിഴച്ച ആളുകൾ ഉണ്ടായപ്പോൾ അതിനുവേണ്ടി ശക്തമായി ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത മഹത്തായ വ്യക്തിയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു റിസാലയാണ് ഉസൂലുസുന്ന എന്നറിയപ്പെടുന്നത്. ഉസൂലുസുന്ന എന്ന് പറയുമ്പോൾ ഇവിടെ സുന്നത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ കേട്ടു പരിചയിച്ചിട്ടുള്ള മാ യുസാബു ഫാഇലുഹു വലാ യുആഖബു താരിഖുഹു, അഥവാ ചെയ്താൽ കൂലിയിട്ടും ചെയ്തില്ലെങ്കിൽ കൂലി കിട്ടില്ല, ശിക്ഷയൊന്നുമില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ സുന്നത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയും മൻഹജും, അതിന്റെ ഉസൂല്, അതിന്റെ അടിസ്ഥാനം. ഉസൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും അടിസ്ഥാനം എന്നാണ്. അതിൽ നിന്ന് വ്യത്യസ്ത ശാഖകൾ, ഫറഉകൾ പിന്നെ ഉണ്ടായിട്ടുണ്ടാവും. അതിനെ വിശദീകരിക്കേണ്ടതും അതിന്റെ ഭാഗങ്ങളും വേറെ കുറെ ഉണ്ടാവും. ഒരു മരത്തിന്റെ അസ്ല്, വേര് ഉറച്ചു നിൽക്കുന്നതും പിന്നെ ശാഖകൾ ഉണ്ടാകുന്നത് പോലെ വ്യത്യസ്ത ശാഖകൾ ഉണ്ടാവും. അപ്പൊ അഹ്ലുസുന്നയുടെ അഖീദയുടെയും മൻഹജിന്റെയും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പിഴച്ചുപോയ ആളുകൾ പിഴച്ചുപോയ മേഖലകളിൽ എന്താണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അഖീദയും മൻഹജും എന്നറിയിക്കുന്ന റിസാലയാണിത്. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അത് സ്വഹാബാക്കൾ ഖുർആനിനെയും ഹദീസിനെയും, സ്വഹാബാക്കൾ ഏത് വിഷയത്തിലാണോ ഇജ്മായിലായത്, അഥവാ സ്വഹാബാക്കൾ എങ്ങനെയാണോ അതിനെ മനസ്സിലാക്കിയത്, അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ റിസാലയെ പറ്റി അറിയപ്പെട്ട ഒരു വാക്കുണ്ട് അബു യഅല അൽ ഹംബലി റഹിമഹുള്ള പറഞ്ഞത്: ലൗ ദുഹില ഇല സീനി ഫീ തലബിഹാ ലകാന ഖലീലൻ. ആരെങ്കിലും ഈ റിസാലയ്ക്ക് വേണ്ടി ചൈനയിലേക്ക് യാത്ര ചെയ്താലും, അഥവാ വളരെ വിദൂരമായിട്ട് കഷ്ടപ്പെട്ട് യാത്ര ചെയ്താൽ തന്നെയും അത് വളരെ കുറച്ചാവുകയുള്ളൂ. കാരണം അത്രയും മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യന് അവന്റെ ദീനിന് ഏറ്റവും അധികം ഉപകരിക്കുന്ന, നാളെ പരലോകത്ത് അവന് രക്ഷയേകുന്ന, നാളെ സ്വർഗാവകാശികളാകുന്ന ഫിർഖത്തുൻ നാജിയ അല്ലെങ്കിൽ തായിഫത്തുൽ മൻസൂറ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നു എന്നുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യം ഇതിന് പരിഗണിച്ചിട്ടുള്ളത്. ഇനി ഈ റിസാല നാം വളരെയധികം വിശദീകരിക്കേണ്ടതും വളരെയധികം ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുമാണ്. പക്ഷെ നാം ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ മത്തിനിൽ, ഇതിന്റെ ആ റിസാലയിൽ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചെറിയ രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ്. എന്താണ് ഈ റിസാല കൊണ്ട്, ഇപ്പൊ ഉസൂലുസുന്ന എന്ന് കേൾക്കുമ്പോ അതിലെന്താണ് ഉൾക്കൊള്ളുന്നത്, അതിലെന്താ ഉള്ളത്, എന്താ എന്ന് മനസ്സിലാക്കുക എന്നതുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് പിന്നീട് എപ്പോഴെങ്കിലും തുടർച്ചയായിട്ടുള്ള ഒരുപാട് ദർസുകളിലൂടെ വിശാലമായി പഠിക്കേണ്ട ഒരു റിസാലയാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിലെന്താണ് ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുകയും ചെറിയ രീതിയിൽ അത് ചില ഭാഗങ്ങളെ വിശദീകരിക്കുകയും ചെയ്യുക എന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ മറ്റിന് നമുക്ക് നോക്കാം.
بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. قال الشيخ الإمام أبو المظفر عبد الملك بن علي بن محمد الهمداني: حدثنا الشيخ أبو عبد الله يحيى بن أبي الحسن بن البنا قال أخبرنا والدي أبو قال أخبرنا والدي أبو علي الحسن بن أحمد بن عبد الله بن البنا قال أخبرنا أبو الحسين علي بن محمد بن عبد الله بن بشران المعدل قال أخبرنا عثمان بن أحمد بن السماك قال حدثنا أبو محمد الحسن بن عبد الوهاب بن عبد العنبر قراءتنا عليه من كتابه في شهر ربيع الأول من سنة 93 و200 قال حدثنا أبو جعفر محمد بن سليمان المنقري البصري بالتنيس قال حدثني عبدوس بن مالك العطار قال سمعت أبا عبد الله أحمد بن محمد بن الحنبل رضي الله عنه يقول: أصول السنة عندنا التمسك بما كان عليه أصحاب رسول الله صلى الله عليه وسلم والاقتداء بهم وترك البدع وكل بدعة فهي ضلالة وترك الخصومات والجلوس مع أصحاب الأهواء وترك المراء والجدال والخصومات في الدين.
ഇതിൽ ആദ്യം ഈ റിസാല അത് നമുക്ക് ലഭിച്ചിട്ടുള്ള അതിൻ്റെ സനദ് ആരെല്ലാം വഴിയാണ് നമുക്ക് ഈ റിസാല കിട്ടിയിട്ടുള്ളത്, അഥവാ ഒരു കാര്യം നമുക്ക് ലഭിക്കുമ്പോൾ അത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള രചിച്ച ആ റിസാല ആരിൽ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ള സനദാണ് ഇവിടെ ആദ്യം വായിച്ചത്. കിതാബിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള തുടങ്ങുന്നത് ഉസൂലു സുന്നത്തി ഇന്ദന, സുന്നത്തിന്റെ അടിസ്ഥാനങ്ങൾ നമ്മുടെ അടുക്കൽ, അഥവാ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയും മൻഹജും അതിന്റെ അടിസ്ഥാനങ്ങൾ നമ്മുടെ അടുക്കൽ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടത്. ഒന്നാമത്തേത് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ ഏതൊരു കാര്യത്തിൽ നിലകൊണ്ടുവോ അതിനോട് യോജിച്ച് നിൽക്കുക എന്നതും അവരെ മാതൃകയാക്കുക എന്നതുമാണ്. തമസ്സുക് ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പഠിപ്പിക്കുമ്പോൾ അത് ആദ്യമായി കേട്ടതും മനസ്സിലാക്കിയതും നേരിട്ട് ദീൻ പഠിച്ചതും സഹാബാക്കളാണ്. അതുകൊണ്ട് തന്നെ ദീനിന്റെ വിഷയത്തിൽ ഒരായത്താവട്ടെ ഹദീസാവട്ടെ അത് ഏറ്റവും ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ളത് സ്വഹാബാക്കളാണ്. അതുകൊണ്ട് തന്നെ ആ സ്വഹാബാക്കൾ മനസ്സിലാക്കിയതെന്തോ അത് ഉൾക്കൊള്ളുകയും അത് അനുസരിക്കുകയും അതിൽ തൃപ്തിപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ ദീൻ. ശരിയായ ദീൻ എന്ന് പറയുന്നത് സ്വഹാബാക്കൾ മനസ്സിലാക്കിയതാണ്. എന്നിട്ട് ഇമാം അഹമ്മദ് പറഞ്ഞു, സുന്നത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വതർകുൽ ബിദ വകുല്ലു ബിദഅത്തിൻ ഫഹിയ ളലാലത്തുൻ, ബിദഅത്തായിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കുക. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീനിൽ പുതുതായി ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത സ്വഹാബാക്കൾക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ, ദീനിൽ പുതുതായി ഉണ്ടാക്കിയിട്ട കാര്യങ്ങൾ, ബിദഅത്തുകൾ, അതിനൊഴിവാക്കുക എന്നുള്ളതാണ്. ബിദഅത്തുകൾ രണ്ടു തരത്തിലുണ്ടാവും. ഇഅ്തിഖാദിയായ ബിദഅത്ത് ഉണ്ടാവും, അതുപോലെ തന്നെ അമലുകളിലുള്ള ബിദഅത്ത് ഉണ്ടാവും. ഇഅ്തിഖാദിയായ ബിദഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസ കാര്യങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുകയും സ്വഹാബാക്കൾക്ക് പരിചയമില്ലാത്ത രീതിയിൽ ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള വിശ്വാസം വെച്ച് പുലർത്തുക. അപ്പൊ പരലോകത്തിന്റെ വിഷയത്തിൽ ഒരുപാട് ആളുകൾ ഖബറിൽ ശിക്ഷയില്ല, അല്ലെങ്കിൽ പരലോകത്ത് മീസാനിനെ നിഷേധിക്കുന്നവർ, ഹൗദിനെ നിഷേധിക്കുന്നവർ, അങ്ങനെ ഓരോ വിഷയങ്ങളെ നിഷേധിക്കുന്നവരുണ്ട്. അത് വിശ്വാസത്തിലുള്ള വിദഗ്ധരാണ്. ആ പഴച്ച വിഭാഗങ്ങൾ ഒരുപാട് പേരുകളിൽ പിന്നീട് അറിയപ്പെട്ടിട്ടുണ്ട്. മുഅ്തസിലയാക്കൾ, ജഹ്മിയാക്കൾ, അതുപോലെ തന്നെ റാഫിദികൾ, അതുപോലെ വ്യത്യസ്ത പേരുകളിൽ വിശ്വാസത്തിൽ പഴച്ചവർ. ഇനി അമലിൽ പഴച്ചവരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത രീതിയിൽ കർമ്മങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും നിസ്കാരത്തിന് പ്രത്യേക സമയം നിർണയിക്കുക, നോമ്പിന് പ്രത്യേക ഒരു ദിവസം നിർണയിക്കുക, ഇതുപോലെ അമലുകളിലുള്ള ബിദഅത്ത് ഉണ്ടാകും. ഈ രണ്ടും ബിദഅത്തുകളാണ്. അപ്പോ സ്വഹാബാക്കളെ അനുസരിക്കലും പിൻപറ്റലും നാം തീരുമാനിച്ചാൽ, അത് സുന്നത്തിന്റെ അടിസ്ഥാനമായി എടുത്താൽ, അതിനായി എതിരായി വരുന്ന ബിദഅത്തുകൾ നാം ഒഴിവാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് വശറുൽ ഉമൂരി മുഹ്ദസാതുഹ വകുല്ല മുഹ്ദസതിൻ ബിദഅ വകുല്ല ബിദഅത്തിൻ ബലാല. പുതുതായി ഉണ്ടാക്കിയതാണ് കാര്യങ്ങളിൽ ഏറ്റവും ഷർറായിട്ടുള്ളത്. എല്ലാ പുതുതായി ഉണ്ടാക്കിയ കാര്യങ്ങളും ബിദഅത്തുകളാണ്. എല്ലാ ബിദഅത്തുകളും ബലാലത്തുകളാണ്. മറ്റൊരു ഹദീസിൽ കാണാം: മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്. ഈ വിഷയത്തിൽ ഈ ദീനിൽ ദീനിൽ നാം പഠിപ്പിക്കാത്ത, നാം പരിചയപ്പെടുത്താത്ത എന്തെങ്കിലും കാര്യം ആരെങ്കിലും ചെയ്താൽ അതെന്താണ്? തള്ളപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ തുടക്കത്തിൽ ഇമാം അഹമ്മദ് പറയുകയാണ്, വതർഖുൽ ഖുസൂമാതി വൽ ജുലൂസ് മഅ അസ്ഹാബിൽ അഹ്‌വാ, ഹവയുടെ ആളുകളോടൊപ്പം ഇരിക്കലും അതുപോലെ തന്നെ അവരുമായിട്ട് ഏതെങ്കിലും തരത്തിൽ തർക്കത്തിൽ മുഴുകുകയും ദീനിന്റെ വിഷയത്തിൽ പരസ്പരം തർക്കിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് ഒഴിവാക്കേണ്ട കാര്യമാണ്. പലപ്പോഴും ആമത്തുന്നാസ്, പൊതുവായിട്ടുള്ള മുസ്ലിമീങ്ങൾ, അവരിലേക്ക് ശുബ്ഹത്ത് കയറുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദീനിൽ നമ്മുടെ ബുദ്ധിക്ക് സ്ഥാനമില്ലാത്ത, അംഗീകരിക്കേണ്ട, കീഴൊതുങ്ങേണ്ട വിഷയങ്ങളിൽ പരസ്പരം തർക്കിക്കുക എന്നുള്ളത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന് മുൻപിലായിക്കൊണ്ട്, അടുത്തായിക്കൊണ്ട് തന്നെ സഹാബാക്കൾ തമ്മിൽ ഒരു സംസാരമുണ്ടായി. സംസാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖദറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട്, ഖദറിലുള്ള വിശ്വാസവും ഖദറുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൽ ഖുർആനിന്റെ ആയത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാരായണം ചെയ്ത് സ്വഹാബാക്കൾ പരസ്പരം തന്നെ ഒരു സംസാരമുണ്ടായി. ശബ്ദം ഉയരുന്ന അവസ്ഥയുണ്ടായി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, മുഖം ചുകന്നുകൊണ്ട്, ദേഷ്യം വന്ന് മുഖം ചുകന്ന ഒരു അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുക്കേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, മഹ്ലൻ യഖൗം, സമൂഹം എങ്ങളൊന്ന് നിർത്തി, അല്ലെങ്കിൽ ഒന്ന് മെല്ലയാക്കി. ബിഹാദാ അഹ്ലകത് അൽ ഉമമു മിൻ ഖബ്ലകും, നിങ്ങളുടെ മുമ്പുള്ള സമുദായങ്ങൾ നശിക്കാൻ കാരണമായത് ഇതാണ്. ബിഖ്തിലാഫിഹിം അലാ അംബിയാഇഹിം, അവർ നബിമാരോട് എതിരാകുന്ന, അവർ പഠിപ്പിക്കപ്പെട്ടതിനെതിരായതിന്റെ വിഷയത്തിൽ, വബർബിഹിമുൽ കുതുബ ബഅദഹ ബിബഅദ്, അവരുടെ കിതാബ് കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചതിന്റെ പേരിൽ, ഇന്നൽ ഖുർആന ലം യൻസിൽ യുകദ്ദിബു ബഅദുഹു ബഅദ, ഖുർആൻ ഇറക്കിയത് പരസ്പരം കളവാക്കാൻ വേണ്ടിയിട്ടല്ല, ബൽ യുസദ്ദിഖു ബഅദുഹു ബഅദ, പരസ്പരം സത്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഫമാ അറഫ്തും മിൻഹു ഫഅമലു ബിഹി, നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് നിങ്ങൾ അമൽ ചെയ്യുക. ഫമാ ജഹിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ അതിന്റെ ഇൽമുള്ള ആളുകൾക്ക്, അതിൽ അറിവുള്ള ആളുകളിലേക്ക് നിങ്ങൾ മടക്കുകയും ചെയ്യുക. അപ്പോ ദീനിന്റെ വിഷയത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ട, നമ്മൾ അറിയേണ്ട, വിശ്വസിക്കേണ്ട, അംഗീകരിക്കേണ്ട കാര്യങ്ങൾ, അത് ചിലപ്പോൾ നമുക്ക് ബുദ്ധിക്ക് എത്തിപ്പിടിക്കാൻ അപ്പുറത്തുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പൊ പരലോകത്തിന്റെ ഏതെങ്കിലും വിഷയത്തിന്റെ മേലിൽ നമ്മൾ തർച്ച ചെയ്ത് തല്ലൂടിയിട്ട് വല്ല കാര്യമുണ്ടോ? എന്തെങ്കിലും വിഷയത്തിൽ പരലോകത്തെ സിറാത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഉണ്ടാവുക, എന്താണോ വന്നത് അത് ഉൾക്കൊള്ളുക, അള്ളാഹുവിനെ പറ്റി പറഞ്ഞ വിഷയത്തിൽ എന്താണോ വന്നത് അത് അംഗീകരിക്കുക, ഖദറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണോ നസ്സിൽ വന്നിട്ടുള്ളത്, കിതാബിലും സുന്നത്തിലും സ്വഹാബാക്കൾ മനസ്സിലാക്കിയത് എന്താണോ അതിൽ ഉൾക്കൊള്ളുക. അതല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ നിന്നാൽ, അല്ലെങ്കിൽ ഹവയുടെ ആളുകൾ, ഇതിനെ എതിർക്കുന്ന, സംശയങ്ങൾ ഉണ്ടാക്കുന്ന ബിദഅത്തിന്റെ ആളുകൾ, അവരുമായി തർക്കിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവ നമുക്ക് എന്താ ഉണ്ടാക്കുക? ശുഭത്തിലേക്കുള്ള വഴി ഉണ്ടാക്കും, ദീനിൽ തെറ്റിപ്പോകുന്ന അവസ്ഥയുണ്ടാവും. അപ്പൊ ദീനിൽ നസ് വന്നു കഴിഞ്ഞാൽ ഖുർആനും ഹദീസും വരികയും സ്വഹാബാക്കൾ മനസ്സിലാക്കിയത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ അതുപോലെ മനസ്സിലാക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. മനസ്സിലാവാത്ത കാര്യങ്ങൾ അതിന്റെ ഇൽമുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുക. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പരസ്പരം ആ വിഷയത്തിൽ തല്ലുകൂടുകയോ പരസ്പരം വാഗ്വാദങ്ങൾ നടത്തുകയോ ചെയ്യരുത് എന്ന് ഇമാം അഹമ്മദ് ഹംബൽ റഹിമഹുള്ള ഇതിന്റെ ആദ്യത്തിൽ തന്നെ പറയുകയാണ്. അതുപോലെ വതർക്കുൽ മിറായി വൽ ജിദാലി വൽ ഖുസൂമാതി ഫിദ്ദീൻ, ദീനിന്റെ വിഷയത്തിലും ഇതുപോലെയുള്ള തല്ലുകൂടലുകൾ, വാഗ്വാദങ്ങൾ, അത് ഒഴിവാക്കുക. മുൻഗാമികൾ അങ്ങനെയായിരുന്നു. ഒരിക്കൽ അയ്യൂബ് സഖ്തിയാനി റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു ബിദ്അഇയായിട്ട് വിശ്വാസമുള്ള, പിഴച്ച വിശ്വാസമുള്ള ഒരാൾ വരികയുണ്ടായി. അങ്ങനെ അയാൾ വരികയും അയാൾ വന്നുകൊണ്ട് എനിക്കൊരു വാക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞു. അയ്യൂബ് സഖ്തിയാനി അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ അദ്ദേഹം തിരിഞ്ഞുപോയി. പോകുന്ന സമയത്ത് അദ്ദേഹം കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, ഒരു അരവാക്ക് നിന്നോട് ഞാൻ സംസാരിക്കില്ല, ഒരു അരവാക്ക് നിന്നോട് ഞാൻ സംസാരിക്കില്ല. അതുപോലെ പിഴച്ച വിശ്വാസങ്ങളുള്ള ബിദ്അഇയായ ആളുകളോട് ആവശ്യമില്ലാത്ത സംസാരങ്ങൾക്കും തർക്കങ്ങൾക്കും അതുപോലെ തന്നെ ഇതുപോലെയുള്ള വാദപ്രതിവാദങ്ങൾക്കും പോവുക എന്നുള്ളത് ഒരു മുസ്ലിമിന് യോജിച്ച കാര്യമല്ല. എന്നാൽ ഇൽമിൽ മുത്തമക്കിനായിട്ടുള്ള ഒരു വ്യക്തി ഒരാൾക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യകത വന്നു എന്നുള്ള അവസ്ഥയിൽ ആ വിഷയം പറഞ്ഞു കൊടുക്കാം. അതല്ലാതെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ദീനിന്റെ വിഷയത്തിൽ പരസ്പരം അറിവില്ലാതെ, അല്ലെങ്കിൽ ആ വിഷയങ്ങളിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത വിഷയങ്ങളിൽ തർക്കിക്കുക എന്നുള്ളത് ഉസൂലു സുന്നയുടെ അടിസ്ഥാനത്തിൽ പെട്ടതല്ല. അത് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമാണ്.
والسنة تفسر القرآن وهي دلائل القرآن، وليس في السنة قياس، ولا تضرب لها الأمثال، ولا تدرك بالعقول ولا الأهواء، إنما هو الاتباع وترك الهوى.
ഇമാം അഹമ്മദ് ഹംബൽ റഹിമഹുള്ള എന്താണ് സുന്ന എന്ന് നമ്മൾ പഠിപ്പിക്കുക. സുന്നത്തി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള, മാതൃക കാണിച്ചിട്ടുള്ള, പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സുന്നത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പറയാണ് അസ്സുന്നത്തു തഫ്സീറുൽ ഖുർആൻ അല്ലെങ്കിൽ തുഫസ്സിറുൽ ഖുർആൻ. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ വിശദീകരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ഇറക്കുന്നത് പോലെ തന്നെ വഹിയായി കൊണ്ട് ഇറക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഹദീസുകൾ എന്ന് പറയുന്നത്. ആ ഹദീസുകൾ ഖുർആനിനെ വിശദീകരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. പല ആയത്തുകളെയും വിശദീകരിച്ച് മനസ്സിലാക്കാൻ, ഇബാദത്തുകളെ വിശദീകരിച്ച് പഠിപ്പിക്കാൻ, ഓരോ കാര്യങ്ങളെയും, ഇപ്പൊ നിസ്കാരം, അത് എത്ര നിസ്കാരം, എങ്ങനെയൊക്കെയാണ്, അതിന്റെ രൂപം എങ്ങനെയാണ്, നിസ്കരിക്കണമെന്ന് കൽപ്പിച്ചു, അതിന്റെ ബാക്കി കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. ഇപ്പൊ ഒരു കട്ട വ്യക്തിയുടെ കൈ വെട്ടണം, എവിടെ വെട്ടണം, എത്ര വെട്ടണം, എത്ര കട്ടാൽ വെട്ടണം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ പഠിപ്പിച്ചു. അപ്പൊ ഖുർആനിന്റെ വിശദീകരണമാണ് സുന്നത്ത് എന്ന് പറയുന്നത്, ഖുർആനിനെ അറിയിക്കുന്ന കാര്യമാണ്. വലൈസ ഫി സുന്നത്തി ഖിയാസുൻ വലാ തുദ്റബു ലഹൽ അംസാൽ വലാ തുദ്റകു ബിൽ ഉഖൂലി വലൽ അഹ്വ. സുന്നത്തിൽ ഖിയാസ് ഇല്ല, അതുപോലെ തന്നെ അതിന് ഉപമകൾ പറയേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ ബുദ്ധി കൊണ്ട് അതിനെ, ഇച്ഛകൾ കൊണ്ടും ബുദ്ധി കൊണ്ടും അതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യവുമില്ല. അവിടെ ഖിയാസ് എന്നതുകൊണ്ട് ഉദ്ദേശം, ഖിയാസ് എന്ന് പറഞ്ഞാൽ ശർഈയായിട്ടുള്ള ഖിയാസ് ഉണ്ട്. ദീനിൽ ഒരു കാര്യം നമുക്ക് തെളിവായിട്ട്, കൃത്യമായൊരു തെളിവ് ലഭിച്ചിട്ടില്ല, അപ്പോൾ തെളിവ് വന്നിട്ടുള്ള, നെസ് വന്നിട്ടുള്ള ഒരു കാര്യത്തിനോട് താരതമ്യം ചെയ്തുകൊണ്ട് തെളിവെടുക്കുന്നത്. ഉദാഹരണത്തിന്, ഇപ്പോൾ ഗോതമ്പിന്റെ വിഷയത്തിൽ ഒരു മസല വന്നു വിചാരിക്കുക, അതേ മസല എടുത്ത് ഒരു മുജ്തഹിദായ ഒരു വ്യക്തിക്ക്, ഇൽമുള്ള ഒരു വ്യക്തിക്ക് അരിയുടെ വിഷയത്തിലും അതേ മസല കൊണ്ടുവരാം, ഖിയാസാക്കാൻ സാധിക്കും. കാരണം ഒരുപാട് മേഖലകളിൽ ഈ രണ്ടും ഒരുപോലെയുണ്ട്. മറ്റൊരു ഉദാഹരണം, ഇപ്പൊ നമ്മുടെ കാലത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ ഫോണ് അടിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ഫോൺ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫ് ആക്കുന്നുണ്ട്, അത് നിർത്തുന്നുണ്ട്. അപ്പൊ നിസ്കാരത്തിൽ അങ്ങനെ കൈകൊണ്ട് ഒരു കാര്യം നിർത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് കൈ ചലിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് എന്തില്ല, മൊബൈലോ ഒന്നുമില്ല. അപ്പൊ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാല് മുസല്ലയിലേക്ക് വന്ന സമയത്തപ്പോൾ അതിനെ നീക്കാൻ വേണ്ടി നുള്ളുകയും മറ്റും ചെയ്ത റിവായത്ത് വന്നിട്ടുണ്ട്. അപ്പോ ഒരു തടസ്സം വന്നപ്പോൾ അതിനെ നീക്കാൻ കൈ ഉപയോഗിച്ചു എന്നുള്ള തെളിവ് അതിന് കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ ഖിയാസ് ആക്കിക്കൊണ്ട് ഇവിടെ ഈ സന്ദർഭത്തിൽ അങ്ങനെ ചെയ്യൽ അനുവദനീയമാണ്, അത് നിർത്തൽ അനുവദനീയമാണ് എന്ന് നമുക്ക് തെളിവെടുക്കാം. അങ്ങനെ ഒരുപാട് മേഖലയിൽ ശർഈയായിട്ടുള്ള ഖിയാസ് ഉണ്ട്. ഇവിടെ പക്ഷെ ഉദ്ദേശിച്ചിട്ടുള്ള ഖിയാസ് ഖിയാസുൽ അഖ്ലിയാണ്, ബുദ്ധിപരമായിട്ടുള്ള ഖിയാസ്. ഒരു കാര്യം വന്നു, അപ്പൊ അത് അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, ഇത് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അതുപോലെ തന്നെ ഒരു സുന്നത്തിൽ സ്ഥിരപ്പെട്ട ഒരു ഹദീസ് വന്നാൽ അതിനെന്തെങ്കിലും ഉപമ പറഞ്ഞ് വ്യാഖ്യാനിക്കുക, അല്ലെങ്കിൽ ബുദ്ധിക്കനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കുക. നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും പല ഹദീസുകളെയും, സഹീഹായി വന്നിട്ടുള്ള ഏറ്റവും വ്യക്തമായി നമുക്ക് ലഭിച്ചിട്ടുള്ള ഹദീസുകൾ. ഇപ്പോ നമ്മൾ പറയുന്ന ഈച്ചയെ വെള്ളത്തിൽ മുക്കുന്ന ഹദീസ്, അല്ലെങ്കിൽ പല്ലിയെ കൊല്ലുന്നത്, അല്ലെങ്കിൽ ജംജം വെള്ളത്തിന്റെയോ അജുവ ഈറ്റപ്പഴത്തിന്റെയോ അതുപോലെയുള്ള ഹദീസുകൾ, അതിനെ ബുദ്ധിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് നിഷേധിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അവരെ ഇച്ഛയെ പിൻപറ്റിക്കൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഒരിക്കലും അത് ശരിയല്ല. കാരണം മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത് ഒരിക്കലും പരിപൂർണമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. ദുനിയാവിന്റെ വിഷയങ്ങൾ തന്നെ സാധിക്കൂല. നമ്മൾ വിചാരിക്കുക, അപ്പൊ ഞാൻ പറയാണ് ഇവിടെ ഇരുന്നിട്ട്, ഒരു കാലം വരും അതില് നമ്മളൊരു പിന്നെ ഡോറ് തുറന്ന ഒരു സാധനത്തിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് നമ്മൾ ഇന്ന സ്ഥലത്തെത്തും, ഒരു ദുബായിലെത്തും എന്ന് പറഞ്ഞാൽ ഇന്ന് പക്ഷെ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റൂല, നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല, അത് ഉൾക്കൊള്ളാൻ പറ്റൂല. ഒരു 100-200 വർഷം മുമ്പങ്ങൾ എടുത്തു വെക്കും. ഒരു 200 വർഷം മുമ്പ് ഒരാൾ പറയാണ് ഒരു കാലം വരും, ആ കാലത്ത് ഒരു ഡോറ് തുറന്ന് അതിന്റെ ഉള്ളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ 4 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ദുബായിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിലെത്തും പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? ഇല്ല. പക്ഷെ ഇന്ന് നടക്കുന്നുണ്ട് അത്. ഇന്ന് നമ്മൾ എയറോപ്ലെയിനിലും മറ്റും യാത്ര ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 100-160 വർഷം മുമ്പ് ഒരു ഗൾഫിലുള്ള ഒരാൾ നാട്ടിലുള്ളവർക്ക് കത്ത് എഴുതി വിചാരിക്കുക, അയാൾ പറയാണ് നമ്മൾ ഒരേ സമയം കാണുന്ന ഒരു സമയം വരും, അന്ന് അവർ വിശ്വസിക്കോ? വിശ്വസിക്കില്ല. പക്ഷെ ഇന്ന് നടക്കുന്നുണ്ട്. അപ്പൊ ദുനിയാവിൽ തന്നെ വരാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് നമ്മുടെ ബുദ്ധി എത്തിച്ചേരുന്നില്ല. പിന്നെ എങ്ങനെയാണ് പരലോകത്തിന്റെ വിഷയങ്ങളിലും ആകാശ ലോകത്ത് നിന്ന് വഹി ലഭിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളെ ബുദ്ധി കൊണ്ട് നമ്മൾ പരിഗണിക്കുക? എന്റെ ബുദ്ധിക്ക് അത് മനസ്സിലാവില്ല, എന്റെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്ന് പറയുക. ഒന്നേ വഴിയുള്ളൂ, ഇന്നമാ ഹുവൽ ഇത്തിബാഉ വതർക്കുൽ ഹവ, നമ്മുടെ ഹവയെ ഒഴിവാക്കിയിട്ട് നസ്സിനെ ഖുർആനിനെയും സുന്നത്തിനെയും പിൻപറ്റുക. ഇതിന്റെ ഒരു ഉദാഹരണം ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നുണ്ട്, ദീന് സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ട് പിന്നെ ബുദ്ധി പ്രമാണങ്ങൾ ബുദ്ധി കൊണ്ട് പരിഗണിക്കുന്ന ആളുകളെ, രണ്ടാളുകൾ ഒപ്പം പറയാണ്, രണ്ടാളുകൾ, അതിലൊരാൾ ഇങ്ങനെ പഴച്ചു നടക്കുന്ന ഒരാളായിരുന്നു. അയാളെ മറ്റൊരു സുഹൃത്ത് വന്നിട്ട് വിളിച്ചു കൊണ്ടുവന്ന് പറഞ്ഞു, നീ ഇങ്ങനൊന്നും ജീവിക്കരുത്, പറഞ്ഞിട്ട് യഥാർത്ഥ ദീനിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഇയാൾ ദീനനുസരിച്ച് ജീവിക്കുമ്പോ ഈ കൊണ്ടുവന്ന കൂട്ടുകാരൻ പിന്നെ പറഞ്ഞു, എന്ത് ഇത് ശരിയല്ല, ഇത് ദീന ഇതല്ല, ഇയാൾക്ക് പ്രമാണങ്ങൾ ശരിയാണ് ബോധ്യപ്പെട്ടു. പിന്നെ ഇയാൾ വന്ന് പറയാണ്, ഇതെന്തത് അങ്ങനെ, ഇതെങ്കിൽ ശരിയല്ലല്ലോ പറഞ്ഞിട്ട് ഇവൻ പഴച്ചു പോയാൽ ഈ വന്ന ആള് പഴക്കണമെന്നുണ്ടോ? വന്നാള് പഴച്ചു പോകണമെന്നുണ്ടോ? ഇല്ല. ഇബ്നു തൈമിയ റഹിമഹുള്ളാ പറയുന്നത് ബുദ്ധിക്കാണ്, ഒരാളുടെ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രമാണങ്ങൾ അത് ശരിയാണോ സത്യമാണോ, അത് സ്വീകരിക്കാൻ പറ്റുന്നതാണോ, അത് സഹീഹാണോ, അത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ പ്രമാണത്തിൽ വന്നൊരു കാര്യം വരുമ്പോൾ ബുദ്ധി പറയാണ്, ഇതെന്ത് ഇതിപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവോ, ഇപ്പൊ ഈച്ച വെള്ളത്തിൽ വീണായാലും മുക്കണം പറഞ്ഞാലും ശരിയല്ലല്ലോ എന്ന് ബുദ്ധി പറയുകയാണെങ്കിൽ ആരെ കുഴപ്പം? ബുദ്ധിയാണ് ഒഴിവാക്കേണ്ടത്. നമുക്ക് വ്യക്തമായി ബോധ്യപ്പെട്ട ഒരു കാര്യം, പിന്നെ ബുദ്ധി പഴച്ചു പോയാൽ ബുദ്ധിയല്ല പിൻപറ്റേണ്ടത്, നമുക്ക് ഉറപ്പായി ലഭിച്ചിട്ടുള്ള പ്രമാണങ്ങളെയാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത്, സഹീഹായ ഒരു നഖ്ല്, സഹീഹായ ഒരു ഉദ്ധരണി വന്നിട്ടുണ്ടെങ്കിൽ, സരീഹായ അഖ്ല്, ക്ലിയർ ആയിട്ടുള്ള ബുദ്ധി, വ്യക്തമായിട്ടുള്ള ഒരു ബുദ്ധി ഒരിക്കലും അതിനെതിരാകില്ല. വ്യക്തമായ പ്രമാണങ്ങൾക്ക്, സഹീഹായ പ്രമാണങ്ങൾക്ക് കൃത്യമായ ബുദ്ധി ഒരിക്കലും എതിരാവുകയില്ല. അപ്പോ പ്രമാണങ്ങൾ വന്നെത്തിയാൽ, സുന്നത്ത് നമുക്ക് കിട്ടിയാൽ, ഒരു ഹദീസ് കിട്ടിയാൽ, അത് സഹീഹാണോ എന്ന് പഠിക്കാനും പരിശോധിക്കാനും നമ്മുടെ ബുദ്ധി നമുക്ക് ഉപയോഗിക്കണം. അത് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ച, പിന്നെ ആ പ്രമാണത്തിൽ വന്നിട്ടുള്ളതുണ്ടോ അതിൽ കീഴൊതുങ്ങുക എന്നതാണ് ഒരു ബുദ്ധിയുള്ള മനുഷ്യന് യോജിച്ചത്. അല്ലാതെ തന്റെ ബുദ്ധിക്കനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കാനോ, അതിനുപ പറയാനോ, അതിനെ താരതമ്യം ചെയ്യാനോ, അല്ലെങ്കിൽ അതിന്റെ വിഷയത്തിൽ ഇച്ഛകളെ പിൻപറ്റാനോ പാടുള്ളതല്ല. അവൻ ആ പ്രമാണത്തെ ഇത്തിബാ ചെയ്തിരിക്കണം. അതാണ് അടുത്ത പ്രധാനപ്പെട്ട വിഷയം.
ومن السنة اللازمة التي من ترك منها خصلة لم يقبلها ويؤمن بها لم يكن من أهلها الإيمان بالقدر خيره وشره والتصديق بالأحاديث فيه والإيمان بها لا يقال لما ولا كيف إنما هو التصديق والإيمان بها ومن لم يعرف تفسير الحديث ويبلغه عقله فقد كفي ذلك وأحكم له فعليه الإيمان به والتسليم له مثل حديث الصادق المصدوق ومثل ما كان مثله في القدر مثل أحاديث الرؤية كلها وإن أتعن الأسماع واستوحش منها المستمع وإنما عليه الإيمان بها وأن لا يرد منها حرفا واحدا وغيرها من الأحاديث المأثورات عن الثقات.
അടുത്തത് ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുള്ള പറയുന്നത്, സുന്നത്തിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണ്, ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നാൽ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം ഒഴിവാക്കുക എന്നത്, അത് സ്വീകരിക്കാതിരിക്കുകയും അതിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് അവൻ സുന്നത്തിന്റെ ആളുകളിൽ നിന്ന് പുറത്താകുന്നതാണ്. അഥവാ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള ഏതെങ്കിലും നഖലിലുള്ള ഒരു വിഷയം പിന്നെ അവൻ വിശ്വസിക്കാതിരിക്കുകയും അത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് അവൻ ആ മില്ലത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ സുന്നത്തിന്റെ പാതയിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അതിലൊരു ഉദാഹരണമാണ് ഈമാനു ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി, ഖദറുള്ള വിശ്വാസം. പല ആളുകൾക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരായ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത, വളരെ ഇൽമുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു മേഖലയാണ് ഖദറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഒരു മുഅ്മിൻ എന്താണ് ചെയ്യേണ്ടത്? വത്തസ്ദീഖു ബിൽ അഹാദീസി ഫീ വൽ ഈമാനു ബിഹാ, അവൻ ചെയ്യേണ്ടത് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെ അവൻ സത്യപ്പെടുത്തണം, ആ ഹദീസുകളെ അവൻ സത്യപ്പെടുത്തണം, അതിൽ അവൻ വിശ്വസിക്കുകയും വേണം. ലാ യുഖാൽ, അവൻ ചോദിക്കാൻ പറ്റില്ല, പാടില്ല, എന്തുകൊണ്ട് ഇതെന്തെങ്ങനെ, വല കൈഫ, ഇതെന്താണ് ഇങ്ങനെ, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ. കാരണം നാം പറഞ്ഞല്ലോ, ഈ ഖദറുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുദ്റത്തിൽപ്പെട്ട കാര്യമാണ്. അതിൽ എന്താണോ പഠിപ്പിച്ചു തന്നത് അത് ഉൾക്കൊള്ളുക എന്നതിന് അപ്പുറത്തേക്ക് ദുനിയാവിലുള്ള കാര്യങ്ങൾ തന്നെ ചിന്തിച്ച് മനസ്സിലാക്കാൻ എത്തിപ്പിടിക്കാൻ പറ്റാത്ത മനുഷ്യ ബുദ്ധി കൊണ്ട് എങ്ങനെയാണ് സാധിക്കുക? ഒരിക്കലും സാധിക്കില്ല. പ്രമാണങ്ങൾ സഹീഹാണോ എന്ന് മനസ്സിലാക്കിയാൽ പിന്നീട് പിന്നീടുള്ള കാര്യം അതിൽ കീഴൊതുങ്ങുക എന്നതാണ്. അതിനപ്പുറത്തേക്കുള്ള ചോദ്യങ്ങൾ ഉണ്ടായാൽ അവൻ പഴച്ചു പോകും. ഇന്നമാ ഹുവ തസ്ദീഖ് വൽ ഈമാനു ബിഹ, അവൻ ഉണ്ടാവേണ്ടത് സത്യപ്പെടുത്തലും അതിലുള്ള വിശ്വാസമാണ്. ഇനി ഇമാം അഹമ്മദ് പറയുകയാണ്, ഒരാൾക്ക് ഹദീസ് മനസ്സിലാകുന്നില്ല, അവന്റെ ബുദ്ധിക്ക് അത് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല. ഫഖദു കുഫിയ ദാലിക വഉഹ്കിമ ലഹു ഫഅലൈഹിൽ ഈമാനു ബിഹി വതസ്ലീമു ലഹു, അവൻ എന്താണ് ചെയ്യേണ്ടത്? ആ ഹദീസിൽ എന്താണോ വിധി വന്നിട്ടുള്ളത് അത് സ്വീകരിക്കുകയും അതിൽ ഈമാൻ കൊള്ളുകയും അതിൽ കീഴൊതുങ്ങുകയുമാണ് വേണ്ടത്. അല്ലാതെ അവൻ അതിനെ എതിർത്ത് പോവുകയല്ല വേണ്ടത്. ചില ആളുകൾക്ക് ചില ഹദീസുകൾ, സാധാരണക്കാരായിട്ടുള്ള ആമത്തുന്നാസിന് ചില ഹദീസുകൾ മനസ്സിലാകാനോ അല്ലെങ്കിൽ അതെന്താണ് ഉദ്ദേശിക്കുന്നത് ബോധ്യപ്പെടാനോ അവന്റെ ബുദ്ധി കൊണ്ട് എത്താൻ സാധിക്കുന്നില്ല, അവന് മനസ്സിലാകുന്നില്ല എങ്കിൽ അവൻ ചെയ്യേണ്ടത് അതിന്റെ ഹുക്കും അംഗീകരിക്കുകയും അതിൽ കീഴൊതുങ്ങുകയുമാണ് വേണ്ടത്. എന്നിട്ടൊരു ഉദാഹരണം പറയുകയാണ്. മിസ്ലു ഹദീസി സ്വാദിഖുൽ മസ്ദൂഖ്, അസ്വാദിഖുൽ മസ്ദൂഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗർഭപാത്രത്തിൽ ഒരു കുട്ടി 40 ദിവസം കഴിഞ്ഞാൽ ഓരോ അവസ്ഥയിലാകുന്നതും പിന്നീട് മലക്ക് വന്നിട്ട് ആ കുട്ടിയുടെ ഖദർ രേഖപ്പെടുത്തുന്നതും അവന്റെ ആയുസ്സും അവൻ സൗഭാഗ്യവാനാണോ റിസ്ഖാണോ എന്നൊക്കെ രേഖപ്പെടുത്തുന്ന ഹദീസ് ഖദറുമായി ബന്ധപ്പെട്ടതാണ്. ഇതെങ്ങനെയാണ് ഒരു മനുഷ്യന് കണ്ടുപിടിക്കാൻ സാധിക്കുക? ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നടക്കുന്ന ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, അത് അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരുത്തം ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് ഗർഭപാത്രത്തിൽ അവിടെ മലക്കിനുള്ള സ്ഥലം ഇതിപ്പോ എങ്ങനെ ഇപ്പൊ എഴുതുക, എവിടെ എഴുതിയിട്ടുണ്ടാവുക, അവർക്ക് ചോദിക്കാൻ നിന്ന് എവിടെ എത്തില്ല. അപ്പൊ എന്താണോ നക്കല് വന്നിട്ടുള്ളത്, പ്രമാണം വന്നിട്ടുള്ളത്, അതിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഖദറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റെന്തെല്ലാം ഹദീസുകൾ വന്നിട്ടുണ്ടോ അതിലെല്ലാം വന്നതുപോലെ തന്നെ നാം എന്ത് ചെയ്യുക, അതിനെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക. അതുപോലെ തന്നെ ഇമാം അഹമ്മദ് ഒരു ഉദാഹരണം എടുത്ത് പറയുകയാണ്, വമിസ്ലു അഹാദീസ് റുഇയത്തി കുല്ലിഹ, റുഇയത്തിന്റെ അഹാദീസുകൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ള അല്ലാഹുവിനെ നാളെ പരലോകത്ത് മുഅ്മിനീങ്ങൾ കാണും, സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾ കാണും എന്ന ഹദീസുകൾ സ്ഥിരപ്പെട്ട ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. അപ്പൊ ഒരാൾ ചിന്തിക്കുകയാണ്, അള്ളാഹിനെ എങ്ങനെ കാണാൻ പറ്റുക, മനുഷ്യനെ കാണല് നടക്കുവോ, അത് സംഭവിക്കുവോ ഇല്ലേ, ആ രീതിയിൽ സംശയം തുടങ്ങിയാ തന്നെ, എന്തെങ്കിലും രീതിയിൽ സംശയം തുടങ്ങിയാൽ തന്നെ അവൻ ചെയ്യേണ്ടത് എന്താണ്? അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്, അത് വിശ്വസിക്കുക എന്നുള്ളതാണ്. ആ സംശയത്തിന് പിന്നാലെ തല വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിശാച് അവനെ വലിയ രീതിയിൽ പിഴപ്പിക്കുകയാണ് ചെയ്യുക. ഒരു ഹർഫ് പോലും, സ്ഥിരപ്പെട്ട ഹദീസുകൾ വന്നിട്ടുള്ള ഒരു ഹർഫ് പോലും അവൻ എന്ത് ചെയ്യാൻ പാടില്ല, ഒഴിവാക്കാൻ പാടില്ല. ഒന്നുപോലും അവൻ തള്ളാനോ ഒഴിവാക്കാനോ പാടില്ല. അവൻ അതിനെല്ലാം അതുപോലെ തന്നെ അംഗീകരിക്കുകയാണ് വേണ്ടത്.
وأن لا يخاصم أحدا ولا يناظره ولا يتعلم الجدال فإن الكلام في القدر والرؤية والقرآن وغيرها من السنن مكروه ومنهي عنه لا يكون صاحبه وإن أصاب بكلامه السنة من أهل السنة حتى يدع الجدال ويسلم ويؤمن بالآثار.
നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയായി കൊണ്ട് പറയാൻ, വല്ല യുഖാസിമ അഹദൻ, ഒരാളോടും ഈ വിഷയങ്ങളിൽ തർക്കിക്കാൻ പാടുള്ളതല്ല, ഒരു ആളോടും ഈ വിഷയങ്ങളിൽ തർക്കിക്കാനോ അല്ലെങ്കിൽ സംവാദങ്ങൾ നടത്താനോ അതുപോലെ തന്നെ ഇത് തർക്കിക്കാൻ വേണ്ടി തർക്കം പഠിക്കാനോ പാടില്ല. തർക്കം പഠിക്കുന്ന ഒരു മേഖലയുണ്ട്, തർക്കശാസ്ത്രം എന്നുള്ളൊരു ഇൽമിന്റെ ഒരു ഫണ്ണുണ്ട്. അത് ആളുകളോട് ഈ വിഷയങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി, തർക്കിക്കാൻ വേണ്ടി, പ്രത്യേകിച്ചും ബിദഅത്തിന്റെ ആളുകൾ ധാരാളമായി പഠിക്കുന്ന ഒരു കാര്യമാണ്. അവർ തർക്കിച്ച് ഈ കാര്യങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടി മന്ത്രിക്ക് പോലെയുള്ള കാര്യങ്ങൾ ഈ ഉദ്ദേശത്തിൽ മാത്രം പഠിക്കുന്നവരുണ്ട്. ഇതുകൊണ്ട് തർക്കിച്ച് നിൽക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അത് പഠിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരാൾക്ക് പാടുള്ളതല്ല. അനാവശ്യമായിട്ട് ഈ വിഷയങ്ങളിൽ തർക്കിക്കാൻ പാടുള്ളതല്ല. കാരണം ഈ വിഷയത്തിൽ സംസാരിക്കുക എന്നുള്ളത്, ഖദറിന്റെ വിഷയത്തിൽ, അതുപോലെ അള്ളാഹുവിനെ കാണുമെന്നുള്ള വിഷയത്തിൽ, ഇതിൽ അനാവശ്യമായ സംസാരങ്ങൾ കൊണ്ടു നടക്കുക എന്നുള്ളത് മൻഹിയുൻ അൻ, വിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അവൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഒഴിവാക്കുന്നത് വരെ അവൻ അഹ്ലുസുന്ന ഒരാളായി മാറുകയുമില്ല. മുൻഗാമികളുടെ എത്രയോ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. പല മുൻഗാമികളും അവർ ഈ രീതിയിൽ ബിദഅത്തിന്റെ ആളുകൾ ഈ വിഷയവുമായി ചർച്ചയ്ക്ക് വരുമ്പോൾ അവരൊഴിവാക്കും. അവരവരോടൊപ്പം ഇരിക്കാൻ തങ്ങളുടെ മക്കളെ പോലെ അനുവദിക്കാറില്ല. തന്റെ മകനെ ഏതെങ്കിലും ബിദ ബിദ്അത്തുകാരന്റെ ഒപ്പം കണ്ടാൽ തന്നെയും അവരെ മയ്യത്ത് ഞാൻ നിഷ്കരിക്കില്ല എന്ന് പറഞ്ഞ സലഫുകളെ കാണാൻ സാധിക്കും സ്വന്തം മകന്റെ. കാരണം ബിദ്അത്തുകാർ ഇത്രയധികം ദീനിനെ നശിപ്പിക്കുന്ന ഹവയുടെ ആളുകളായിട്ട് നമുക്ക് പല പിഴവുകളും ചിന്തകളും ശുഭഹത്തുകളും ഉണ്ടാക്കി തരും എന്നുള്ളത് കൊണ്ടാണ്. എന്നിട്ട് പറഞ്ഞു ബിൽ ആസാർ, അവൻ ചെയ്യേണ്ടത് അസറുകൾ എന്താണോ വന്നത് അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്.
والقران كلام الله وليس بمخلوق ولا يضعف ان يقول ليس بمخلوق
يضعف
ولا يضعف ان يقول ليس بمخلوق فان كلام الله ليس ببائن منه وليس منه شيء مخلوق واياك ومناظره من احد من احدث فيه ومن قال باللفظ وغيره ومن وقف فيه فقال لا ادري مخلوق او ليس بمخلوق وانما هو كلام الله فهذا صاحب بدعه مثل من قال هو مخلوق وانما هو كلام الله ليس بمخلوق.
അടുത്തത് അഹ്ലുസുന്നയുടെ അഥവാ അഹ്ലുസുന്നയുടെ അഖീദയിലും മൻഹജിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാ വളരെയധികം പരീക്ഷിക്കപ്പെട്ട ഒരു ചരിത്രം നാം പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അന്ന് കാലത്തുണ്ടായിരുന്ന മുഅ്തസിലി ജഹ്മി പോലെയുള്ള പിഴച്ച വാദങ്ങളുള്ള ആളുകളുടെ പണ്ഡിതന്മാർ അവർ എന്തു പറഞ്ഞു? ഖുർആൻ എന്നുള്ളത് ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടിയാണ് എന്നുള്ള വാദം അവർ കൊണ്ടുവന്നു. സൃഷ്ടിയാണ്, അള്ളാഹു സൃഷ്ടിച്ച സാധനമാണ് ഖുർആൻ എന്നുള്ളത്. പക്ഷെ ഖുർആനിന്റെയും ഹദീസിന്റെയും സ്ഥിരപ്പെട്ട നസ്സുകളുടെ അടിസ്ഥാനത്തിൽ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പോലെയുള്ള കുറഞ്ഞ ചുരുക്കം ചില വരികൾ എണ്ണാവുന്ന പണ്ഡിതന്മാർ എന്തു ചെയ്തു? അത് ശരിയല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഭരണാധികാരികളുടെ മേലെ ഇത് അറിയിക്കുകയും ഭരണാധികാരികൾ പോലും ഇവർക്കെതിരെയാവുകയും അതിൽ അവസാനം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള ഒറ്റയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സഹിച്ചിട്ടുണ്ട് ഇത് തെളിയിക്കാൻ. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹു നിന്ന് വന്ന് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന അള്ളാഹുവിൽ നിന്ന് വേർതിരിയാത്ത കാര്യമാണ് എന്ന് അദ്ദേഹം സ്ഥാപിച്ചു ഖുർആനെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ. പിന്നീട് അദ്ദേഹത്തിന് അതിൽ നിന്ന് വലിയ തുറവ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് ഖുർആൻ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല കലാമാണ് എന്നും സൃഷ്ടിയല്ല, അള്ളാഹു സൃഷ്ടിച്ച കാര്യമല്ല എന്നും വിശ്വസിക്കൽ അഹ്ലുസുന്നയുടെ അഖീദയിൽ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കലും നീ ഒരു ദുർബലനാവരുത്. എന്ത് പറയാൻ? ലൈസ ബി മഖ്ലൂഖിൻ, അതെന്തല്ല, അതൊരു സൃഷ്ടിയല്ല എന്ന് പറയുന്നതിൽ നിനക്കൊരു മടിയോ ഒരു ദുർബലതയോ ഉണ്ടാവരുത്. കാരണം അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിൽ നിന്ന് വേറിട്ട് പോകാത്ത അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങുന്ന കാര്യമാണ്. അതിൽ സൃഷ്ടിക്കപ്പെട്ട ഒന്നുമില്ല, അതിലൊന്നും അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചതായിട്ടില്ല. അള്ളാഹുവിന്റെ കലാമാണ്. ഇത് പറയുന്ന ആളുകളോട് അനാവശ്യ തർക്കത്തിന് നീ പോവുകയും ചെയ്യരുത്, അത് സൂക്ഷിക്കുകയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഒരാൾ പറയാണ്, ഇപ്പൊ ഒരാൾ ചോദിക്കുകയാണ് ഖുർആൻ എന്താ അള്ളാഹുന്റെ കലാമാണോ, അപ്പൊ അയാൾ പറയാണ് ലാദിരി, എനിക്കറിയില്ല. മഖ്ലൂഖുൻ ഔ ലൈസ ബി മഖ്ലൂഖ്, സൃഷ്ടിക്കപ്പെട്ടതാണോ സൃഷ്ടിക്കപ്പെട്ടതല്ലേ എന്ന് എനിക്കറിയില്ല. വൈന്നമാ ഹുവ കലാമുള്ളാ, എനിക്ക് ആകെ അറിയണത് അള്ളാഹുന്റെ കലാമാണെന്നറിയാം. അങ്ങനെ പറഞ്ഞാൽ തന്നെയും അവൻ ബിദ്അത്തുകാരനാണ്. ഉറപ്പിച്ച് പറയണം ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടി അല്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് വന്ന് അള്ളാഹുവിലേക്ക് മടങ്ങുന്നതാണ്. അറിയില്ല എന്ന് പറഞ്ഞാൽ പോലും അത് സൃഷ്ടിയാണെന്ന് പറയുന്നതിന് തുല്യമാണ് എന്ന് ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുള്ള പറയുകയാണ്. പറയേണ്ടത് എന്താണ്? കലാമുല്ലാഹ് ലൈസ ബി മഖ്ലൂഖിൻ, അള്ളാഹുവിന്റെ സംസാരമാണ്, അതൊരു സൃഷ്ടിയല്ല എന്ന് തന്നെ നാം പറയണം.
والايمان بالرؤيه يوم القيامه كما روى عن النبي صلى الله عليه وسلم من الاحاديث الصحاح وان النبي صلى الله عليه وسلم قد راى ربه فانه ماثور عن رسول الله صلى الله عليه وسلم صحيح رواه قتاده عن عكرمه عن ابن عباس ورواه الحكم بن ابان عن عكرمه عن ابن عباس ورواه علي بن زيد عن يوسف بن مهران عن ابن عباس والحديث عندنا على ظاهره كما جاء عن النبي صلى الله عليه وسلم والكلام فيه بدعة ولكن نؤمن به كما جاء على ظاهره ولا ننظر فيه أحدا.
അടുത്ത അഖീദയിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയെ നാളെ പരലോകത്ത് മുഅ്മിനീങ്ങൾ കാണും എന്നുള്ളത്. ഒരുപാട് സഹീഹായ ഹദീസുകളിലും ഖുർആനിന്റെ നസ് കൊണ്ടും വന്നിട്ടുള്ള കാര്യമാണ്. ലില്ലദീന അഹ്സനു അൽഹുസ്ന വസിയാദ, ഈ സിയാദ സ്വർഗത്തിൽ സ്വർഗം ലഭിക്കുന്ന നന്മ ചെയ്തവർക്ക് അവിടെ അധികരിച്ചതുമുണ്ട് എന്ന് വിശദീകരിച്ചുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഹദീസുകളുണ്ട്. മുഅ്മിനീങ്ങൾ നാളെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കാണുമെന്ന് അത് അതുപോലെ തന്നെ വിശ്വസിക്കണം. എന്നിട്ട് ഇമാം അഹമ്മദ് ഹംബൽ റഹിമഹുള്ള പറയാണ് വന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് റാ റബ്ബഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ കണ്ടിട്ടുണ്ട്. കാരണം അതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് ആസാദകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. ഇത് ഖിലാഫി ആയിട്ടുള്ള ചർച്ചയാണ്. സഹാബാക്കൾക്കിടയിൽ അഖീദയുടെ അസ്ലിയായ വിഷയങ്ങളിൽ ഖിലാഫ് ഉണ്ടായിട്ടില്ല. എന്നാൽ ഫർഈ ആയിട്ടുള്ള ചില വിഷയങ്ങളിൽ ചില ഖിലാഫുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വതആലയെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ, അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ പറഞ്ഞ ഹദീസുകളിലെല്ലാം അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഹൽ റഅയ്ത റബ്ബക, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നൂറുൻ അന്ന അറാ, ഞാൻ പ്രകാശമാണ് കണ്ടത്, ഒരു പ്രകാശമാണ് കണ്ടത്. അതുപോലെ തന്നെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ, ഒരു കണ്ണുകളും അള്ളാഹുവിനെ കണ്ടെത്തുകയില്ല, അള്ളാഹു എല്ലാ ദൃഷ്ടികളെയും കണ്ടെത്തും. ഇതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഒരാളും കാണുകയില്ല, ദുനിയാവിൽ വെച്ച് ഇപ്പോൾ കാണുകയില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ചർച്ച, ഒന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസിൽ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതും, റസൂലുള്ളാഹ് ആയിഷ റളിയല്ലാഹു അൻഹു ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ കണ്ടിട്ടില്ല. ഈ രണ്ട് ഹദീസുകളെയും ഉലമാക്കൾ ജമ ചെയ്തത് അള്ളാഹു സുബ്ഹാനഹു വതആലയെ കാണുക എന്നുള്ളത് റുഇയത്തുൽ ഖൽബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടിട്ടുള്ളത് കൽബ് കൊണ്ടുള്ള കാഴ്ചയാണ്. കണ്ണുകൊണ്ടുള്ള കാഴ്ചയിൽ അള്ളാഹുവിനെ കണ്ടിട്ടില്ല. കാരണം മൂസാ നബി അലൈഹി സ്വലാം റബ്ബി അരിനി അന്ദുർ ഇലൈക്, അല്ലാഹ് ഞാൻ നിന്നെ കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലൻ തറാനി, ഈ ദുനിയാവിൽ വെച്ച് നീ കാണുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു എന്ന് പറയുന്നത് റുഇയത്തുൽ ഖൽബിയാണ്, എന്നാൽ റുഇയത്തുൽ ബസരിയല്ല, കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല. കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളത് അള്ളാഹുവിനെ ഹിജാബായ നൂറാണ് എന്ന് ഉലമാക്കൾ ഈ ഹദീസുകളെ ജമ ചെയ്ത് ഇത് കാണാൻ സാധിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അല്ലാഹു തആല റുഇയത്തുൽ ഖൽബിയാണ്. പരലോകത്ത് മുഅ്മിനീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെ യഥാർത്ഥ രൂപത്തിൽ കാണുകയും ചെയ്യും.
والايمان بالميزان يوم القيامه كما جاء يوزن العبد يوم القيامه فلا يزن جناح بعوضه وتوزن اعمال العباد كما جاء في الاثر والايمان به والتصديق به والاعراض عمن رد ذلك وترك مجادلته.
അടുത്ത പ്രധാനപ്പെട്ട അഖീദയുടെ വിഷയമാണ് വൽ ഈമാനു ബിൽ മീസാനി യൗമൽ ഖിയാമ. ഈ വിഷയങ്ങളെല്ലാം പറയുന്നത് ഈ വിഷയത്തിൽ പിഴച്ചുപോയ ഒരുപാട് ആളുകൾ അന്ന് കാലത്ത് ജീവിച്ചിട്ടുണ്ട്. മുഅ്തസിലിയാവട്ടെ, ജഹ്മിയാവട്ടെ, അതുപോലെയുള്ള പിഴച്ച വാദക്കാരുള്ള ഒരുപാട് ആളുകൾ ഇതുപോലെ ഓരോ വിഷയങ്ങളെ അള്ളാഹുവിന്റെ റുഇയത്തിനെ നിഷേധിക്കുന്നവരുണ്ട്, ഖദറിനെ നിഷേധിച്ചവരുണ്ട്, അതുപോലെ പല പിഴച്ച വിഭാഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഓരോ അഖീദയുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ പറയുന്നത്. ഇവിടെ മീസാൻ എത്രയോ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു ഖുർആനിലൂടെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്, നാളെ പരലോകത്ത് മീസാൻ സ്ഥാപിക്കപ്പെടും. അല്ലാഹു തആല പറഞ്ഞതാണ് നാളെ പരലോകത്ത് മീസാനിനെ സ്ഥാപിക്കും. രണ്ട് ത്രാസുകളുള്ള മീസാൻ നാളെ പരലോകത്ത് സ്ഥാപിക്കും. ആ മീസാനിൽ ഇമാം അഹ്മദ് ബിൻ റഹിമഹുള്ള പറയുന്നു, യൂസനുൽ അബ്ദു യൗമൽ ഖിയാമ, ഒരു അടിമയെ നാളെ ആ മീസാനിൽ തൂക്കും. നാളെ പരലോകത്ത് ദുനിയാവിൽ തടിച്ചു കൊഴുത്ത ആളെ കൊണ്ടുവരികയും അതിൽ തൂക്കുമ്പോൾ അയാൾ ഈമാൻ കാഫിറാണ്, അയാൾക്കൊരു കൊതുകിന്റെ ചിറക് പോലും ഭാരമുണ്ടാവുകയില്ല എന്ന് പറഞ്ഞത് കാണാം. അതുപോലെ അഅ്മാലുകൾ തൂക്കും, ഒരാൾ ചെയ്ത കർമ്മങ്ങൾ തൂക്കും, അത് ആയത്തുകളിലും ഹദീസുകളിലും വന്നിട്ടുണ്ട്. അതുപോലെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകൾ തൂക്കും, ഹദീസുൽ ബിത്താഖ കാർഡിൽ ഷഹാദത്ത് എഴുതി തൂക്കുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ മൂന്ന് തരത്തിൽ നാളെ പരലോകത്ത് മീസാനിൽ തൂക്കും. ഒന്ന് വ്യക്തികളെ തൂക്കും, കർമ്മങ്ങളെ തൂക്കും, കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകളെ തൂക്കും. അപ്പൊ മീസാൻ എന്നുള്ളത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. ഒരു അടിമ ചെയ്യേണ്ടത് എന്താണ്? വൽ ഈമാനു ബിഹി വത്തസ്ദീഖു ബിഹി, അതിനെ സത്യപ്പെടുത്തുക. ആരെങ്കിലും അതിൽ നിന്ന് എതിരായി നിൽക്കുന്നുണ്ടെങ്കിൽ, മീസാനിനെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അവനോട് സംസാരമില്ല നമുക്ക്, അവൻ ബിദഅത്തിന്റെ ആളാണ്, അവനെ നാം ഒഴിവാക്കുകയും ചെയ്യും.
وأن الله يكلم العباد يوم القيامة ليس بينهم وبينه ترجمان والإيمان به والتصديق به.
അടുത്തൊരു കാര്യം, നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അടിമകളോട് സംസാരിക്കും എന്നുള്ളതാണ്. നാളെ പരലോകത്ത് അള്ളാഹുവിനെ കാണും എന്നതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് അടിമകളോട് സംസാരിക്കുകയും ചെയ്യും. എത്രയോ ഹദീസുകളിലും ആയത്തുകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നതായിട്ട് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർമാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വ ബൈനഹു തർജുമാൻ ഹദീസാണ്. നാളെ പരലോകത്ത് പരിഭാഷപ്പെടുത്താൻ ഒരാളെ ആവശ്യമില്ലാത്ത രീതിയിൽ നാളെ പരലോകത്ത് എന്തുണ്ടാകും? അള്ളാഹു നിങ്ങളോട് സംസാരിക്കും. അള്ളാഹുവിന്റെ സംസാരത്തിന് സൗത്തുമുണ്ടാകും, ഹർഫുമുണ്ടാകും, ശബ്ദവും ഉണ്ടാകും, വാക്കുകളും ഉണ്ടാകും. ഈ വിഷയത്തിൽ തന്നെ റിസാലകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ കലാമിന് സൗത്തും ഹർഫും, റിസാലത്തു സിജ്സി എന്നറിയപ്പെടുന്ന പ്രശസ്തമായ കിതാബുണ്ട്, സൗത്തും ഹർഫും ഉണ്ട് അള്ളാഹുവിന്റെ സംസാരത്തിന് എന്ന് തെളിയിക്കുന്ന ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് മുഅ്മിനീങ്ങളോട് സംസാരിക്കും. അതിൽ വിശ്വസിക്കണം, അതിനെ സത്യപ്പെടുത്തുകയും വേണം.
والايمان بالحوض وان لرسول الله صلى الله عليه وسلم حوضا يوم القيامه ترد عليه امته عرضه مثل طوله مسيره شهر انيته كعدد نجوم السماء على ما صاحت به الاخبار من غير وجه.
അടുത്ത വിശ്വാസ കാര്യങ്ങളിൽ പിഴച്ചുപോയ ആളുകൾക്ക് പിഴച്ചുപോയ ഒരു കാര്യമാണ് അൽ ഈമാനു ബിൽ ഹൗദ്. ഹൗദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഒരുക്കിയിട്ടുള്ള അൽ ഹൗദ്, ഹൗദുൽ കൗസർ എന്ന് പറയുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ നാളെ പരലോകത്ത് അതിൽ നിന്ന് കുടിപ്പിക്കുന്നതാണ്. ആ ഹൗദിൽ നമ്മൾ വിശ്വസിക്കണം. ആ ഹൗദിന്റെ നീളവും വീതിയും ഒരു മാസത്തെ വഴിദൂരത്തോളം വിശാലമായിട്ടുള്ളതാണ്. അത് ഒരു സമചതുര ആകൃതിയാണ്, മുറബ്ബ ആണ് എന്നും അതല്ല വട്ടത്തിലാണ് എന്നും അതിനെ കുറിച്ച് ചർച്ചകളുണ്ട്. എന്നാൽ വിശാലമായിട്ടുള്ള ഹൗദ്, അതിൽ പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരവുമുള്ള പാനീയമാണ്, വെള്ളമാണ് അതിൽ ഉണ്ടാവുക. അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവന് ദാഹമുണ്ടാവുകയില്ല. അതിലെ കോപ്പകൾ, അത് ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണത്തിന്റെ അത്രക്ക് അതിൽ ധാരാളമായിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഹൗദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമാണോ, ഓരോ നബിമാർക്കും ഉണ്ടോ, ഹൗദ് സിറാത്തിന് മുമ്പാണോ, സിറാത്തിന് ശേഷമാണോ, അല്ലെങ്കിൽ മുഴുവനായി നീണ്ടു നിൽക്കുന്നതാണോ എന്നെല്ലാം ചർച്ചകളുണ്ട്. അത് വിശാലമായി നാം പഠിക്കേണ്ട, അതിന്റെ ദലീലുകളും മനസ്സിലാക്കേണ്ട വേറെ കാര്യമാണ്. ഇപ്പോൾ നമുക്ക് അതിനുള്ള സമയമല്ല. അപ്പൊ ഹൗദിലുള്ള വിശ്വാസം അഹ്ലു സുന്നത്തിന്റെ അഖീദയിൽ പ്രധാനപ്പെട്ടതാണ്.
والايمان بعذاب القبر وان هذه الامه تفتن في قبورها وتسال عن الايمان والاسلام ومن ربه ومن ربه ومن نبيه وياتيه منكر ونكير كيف شاء الله عز وجل وكيف اراد والايمان به والتصديق به.
അടുത്ത പ്രധാനപ്പെട്ട വിശ്വാസത്തിൽപ്പെട്ട ഒരു കാര്യമാണ് അൽ ഈമാനു ബിഅദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷ. ഖബറിൽ ശിക്ഷയും ഉണ്ടാകും, അതുപോലെ തന്നെ നല്ല അവസ്ഥകൾ, അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥയും ഉണ്ടാകും. പല ആളുകളും ഖബറിൽ ശിക്ഷയുണ്ടാവുകയില്ല എന്ന് നിഷേധിക്കുന്നതാണ്. പല പിഴച്ചവാദക്കാരും അവരുറക്കത്തിലായിരിക്കും, അവരൊന്നും അറിയുകയില്ല, അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് അതെല്ലാം അറിയുക എന്നുള്ളത്. അവർ തെറ്റിദ്ധാരണയാണ്, അവർക്ക് ഖുർആനിന്റെ ആയത്തുകളെ തെറ്റായി മനസ്സിലാക്കിയതുകൊണ്ടാണ്. അവർ പ്രധാനമായും പറയുന്ന ഒരു തെളിവാണ് സൂറത്ത് യാസീനിൽ അല്ലാഹു തആല പറഞ്ഞു, ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന ആളുകൾ പറയും, ഖാലു യാ വൈലന മം ബഅസനാ മിൻ മർഖദിന, നമ്മുടെ ഉറക്കത്തിൽ നിന്ന് ആരാണ് എഴുന്നേൽപ്പിച്ചത് എന്ന്. അപ്പൊ എന്താണ് ഖബറിൽ അവർ ഉറങ്ങാന്നൊരു തെളിവ് കിട്ടി, അതാണ് അവർ പറയാറുള്ളത്. പക്ഷെ ആ ഉറക്കം എപ്പോഴാണ്? എല്ലാവരും ഖബറിലായതിനു ശേഷം ഒന്നാമത്തെ സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ, ഒന്നാമതായി ഊതുമ്പോൾ എല്ലാവരും മരണപ്പെടും, എല്ലാവരും, അല്ലാഹു മാത്രം ബാക്കിയാവുന്ന അവസ്ഥ. ആ സമയത്താണ് ഖബറിൽ കിടക്കുന്നവരും എല്ലാവരും ഉറക്കത്തിലാകുന്നത്. രണ്ടാമത്തേത് ഊതുമ്പോൾ ആ ഉറക്കത്തിൽ എഴുന്നേൽക്കും ചെയ്യും. അപ്പൊ ഒന്നാമത്തെ ഊത്ത് വരെ അവര് ശിക്ഷ അനുഭവിക്കുന്നുണ്ടാവും, രക്ഷ അനുഭവിക്കുന്നുണ്ടാവും. ഒന്നാമത്തെ ഊത്ത് വരെയാണ്, അതിനുശേഷമാണ് ആ ഉറക്കമുള്ളത്. ആ ഉറക്കത്തിൽ എഴുന്നേൽപ്പിക്കുന്ന വിഷയമാണ് ആയത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഖബറിലെ ശിക്ഷയെ നിഷേധിക്കുന്ന ആളുകൾ, എന്നാൽ ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തഹിയാത്ത് തശഹ്ഹുദിന്റെ അവസാനത്തിൽ രക്ഷ തേടാൻ പറഞ്ഞിട്ടുണ്ട് അദാബിൽ ഖബറിൽ നിന്ന്, ഇതിനെല്ലാം അവർ നിഷേധിക്കേണ്ടി വരും. അപ്പൊ അദാബിൽ ഖബറിൽ വിശ്വസിക്കണം, അവിടെ പരീക്ഷിക്കപ്പെടുന്നതാണ്. അവിടെ ചോദ്യം ചെയ്യപ്പെടും, മൻ റബ്ബുക മാ ദീനുക മൻ നബിയുക, ചോദ്യം ചെയ്യപ്പെടും. അതുപോലെ തന്നെ അവിടെ ചില അസറുകളിൽ വന്നതുപോലെ മുൻകർ നക്കീർ എന്ന മലക്കുകൾ ചോദ്യം ചെയ്യാൻ അവിടെ വന്നിട്ടുന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് പോലെ അവിടെ കാര്യങ്ങളുണ്ട്. ബർസഖ് ജീവിതത്തിൽ, ആ ജീവിതത്തിൽ അവർ ശിക്ഷിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഈമാനു ബിഹി വ തസ്ദീഖു ബിഹി, നമ്മൾ വിശ്വസിക്കുകയും സത്യപ്പെടുത്തുകയും വേണം.
والإيمان بشفاعة النبي صلى الله عليه وسلم بقوم يخرجون من النار بعدما احترفوا وصاروا فحما فيؤمر بهم إلى نهر على باب الجنة كما جاء في الأثر كيف شاء الله وكما شاء إنما هو الإيمان به والتصديق به
أردت بردانة بردان بشياسة للوشي مان رسول الله صلى الله عليه وسلم شفاعة نبي صلى الله عليه وسلم شفاعة نشيدك نالك لند معتزلي أكل خوارج قولي الله لك أبدو بارين دندان നരകത്തിൽ കടന്നാൽ അല്ലെങ്കിൽ ഒരു മനുഭാവം ചെയ്താൽ അവൻ കാഫിറാവും, അവൻ കാലാകാലം നരകത്തിലാണ്. നരകത്തിൽ കടന്ന ഒരാളും പിന്നെ സ്വർഗത്തിൽ വരികയില്ല, അവർ അതിൽ സ്ഥിരതാമസക്കാരായിരിക്കും എന്ന വാദങ്ങളുള്ളവരുണ്ട്. അപ്പൊ ഷഫാഅത്ത് കൊണ്ട് അവർ ഷഫാഅത്ത് നിഷേധിക്കുന്ന എന്തിനാണ്? ഷഫാഅത്ത് ഉണ്ടായാൽ നരകാവകാശികളായ ആളുകളെ ശുപാർശ ചെയ്ത് അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തും. അപ്പൊ അത് പാടില്ല. അവരുടെ അസ്ലം എന്താണ്? മനുഭാവം ചെയ്താൽ അവൻ കാഫിറാവും, അല്ലെങ്കിൽ മുഅ്തസിലിയാക്കുള്ള പ്രത്യേക ഒരു വാദമാണ്. പിന്നെ ദുനിയാവിൽ അവൻ പിന്നെ മുസ്ലിമുകളായിട്ട് പോലെ പരിഗണിക്കാം, പരലോകത്ത് അവൻ കാഫിറായിരിക്കും. അങ്ങനെ ഒരു വാദമുണ്ട് മുഅ്തസിലിയാക്കൾക്ക്. എന്താ അൽ മൻസില് ബൈന മൻസിലത്തെയിൻ, അതായത് ഒരാൾ വൻപാപം ചെയ്തു ദുനിയാവിൽ, ഇവരുടെ വാദപ്രകാരം അവനെ മുസ്ലിമായി പരിഗണിക്കും, പരലോകത്തെത്തിയാൽ അവൻ എന്തായാലും കാഫിറാകും. അങ്ങനത്തെ പുതിയൊരു വാദമുണ്ട്. അപ്പൊ അവരുടെ വാദപ്രകാരം നാളെ കാഫിറാകുന്ന വൻപാപം ചെയ്ത ആളുകൾ കാഫിറായി നരകത്തിലായാൽ അവർ പുറത്തേക്ക് വരില്ല. അപ്പൊ ഷഫാഅത്ത് കൊണ്ട് അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റുമെന്നുള്ള തെളിവുകളെ അവർ നിഷേധിക്കുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്തിനെ അവർ നിഷേധിക്കുന്നുണ്ട്. പക്ഷെ അഹ്ലുസ് സുന്നഹ് എന്ത് ചെയ്യുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ഉണ്ട്, അത് തെളിയിക്കപ്പെട്ട നസ്സുകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതിലൊരു സംശയവുമില്ല. പലതരത്തിലുള്ള ഷഫാഅത്തുകൾ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള ഷഫാഅത്തുൽ ഉദ്മ, വിചാരണ ആരംഭിക്കാൻ വേണ്ടിയുള്ള ഷഫാഅത്ത്, അതിനു പുറമേയുള്ള പലതരം ഷഫാഅത്തുകൾ, സ്വർഗത്തിൽ ദർജ ഉയർത്തുന്നത് അതിൽപ്പെട്ടതാണ്. നരകാവകാശിയായ നരകത്തിൽ കയറിയ ഒരാളെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ശുപാർശ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ചെയ്യാൻ അല്ലാഹു തആല അനുവാദം കൊടുക്കുന്നുണ്ട്. അവർ അവർ കത്തിക്കരിഞ്ഞ് കറുത്ത കരിക്കട്ട പോലെ ആയിട്ടായിരിക്കും നരകത്തിൽ, ആ അവസ്ഥയിലായിരിക്കും. അങ്ങനെ അവരെ പുറത്തേക്ക് കൊണ്ടുവരും. അവിടെ നിന്ന് പിന്നെ മാ ഉൽ ഹയാത്ത് അല്ലെങ്കിൽ നെഹറുൽ ഹയാത്ത് എന്ന് പറയുന്ന ഒരു അരുവി ഉണ്ടാകും. അതിൽ അവർ മുങ്ങുകയും അതിൽ നിന്ന് പിന്നീട് എഴുന്നേൽക്കുമ്പോൾ പഴയതുപോലെ തന്നെ കരിഞ്ഞ അവസ്ഥയിൽ നിന്ന് മാറി പഴയതുപോലെയാകുമെന്ന് ഹദീസുകളിൽ നസ്സുകളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളതാണ്. അങ്ങനെ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഷഫാഅത്ത് ഉണ്ട്. ആ ഷഫാഅത്ത് മുഖേന വൻപാപം ചെയ്ത മുസ്ലിമീങ്ങൾ, മുവഹിദീങ്ങൾ, നരകത്തിലായവർ അവരെ പുറത്തേക്ക് കൊണ്ടുവരികയും പിന്നീട് അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അത് സത്യപ്പെടുത്തണം, അത് നാം വിശ്വസിക്കണം.
والإيمان أن المسيح الدجال خالج مكتوب بين عينيه كافر والأحاديث التي جاءت فيه والإيمان بأن ذلك كائن وأن عيسى بن مريم عليه السلام ينزل فيقتله بباب لد.
അടുത്ത പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ് ഈ ദുനിയാവിൽ തന്നെ സംഭവിക്കുന്ന ഏറ്റവും വലിയ ഫിത്ന. എല്ലാ നബിമാരും അവരുടെ ഉമ്മത്തിനെ താക്കീത് ചെയ്തിട്ടുള്ള ഫിത്ന മസീഹ് ദജ്ജാൽ. ദജ്ജാൽ ദജ്ജാൽ പുറപ്പെടുകയും ആ ദജ്ജാലിന്റെ ഫിത്ന അനുഭവിക്കേണ്ടി വരികയും ചെയ്യും എന്നുള്ളത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. ആ ദജ്ജാലിന്റെ രണ്ട് കണ്ണുകൾക്ക് നടുവിലായിക്കൊണ്ട് കഫറ അല്ലെങ്കിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാകും. എല്ലാ മുഅ്മിനും അത് വായിക്കുക തന്നെ ചെയ്യും. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിന്റെ വിശേഷണങ്ങൾ, രൂപം എങ്ങനെയാണ്, അവന്റെ ഒരു കണ്ണിന് മാത്രമേ കാഴ്ചയുണ്ടാവുകയുള്ളൂ, അതുപോലെ തന്നെ അവൻ കാണിക്കുന്ന കാര്യങ്ങൾ, അവന്റെ കയ്യിൽ തീ കാണിക്കും, അതുപോലെ തന്നെ സ്വർഗം കാണിക്കും. അവന്റെ സ്വർഗം യഥാർത്ഥത്തിൽ നരകമാണ്, അവന്റെ നരകം കാണിക്കുന്ന തീ യഥാർത്ഥത്തിൽ സ്വർഗമാണ്. അവനൊരു സ്ഥലത്തിലൂടെ പോകുമ്പോൾ അവിടെ മഴ വർഷിക്കാൻ പറയുമ്പോൾ മഴ വർഷിക്കും, ചെടി മുളക്കാൻ പറയുമ്പോൾ ചെടി മുളക്കും, നശിക്കാൻ പറയുമ്പോൾ നശിക്കും. അങ്ങനെ പലതരത്തിലുള്ള സിഹറുകൾ, സിഹർ കൺകെട്ട് വിദ്യകൾ അവൻ കാണിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ആ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരുപാട് മാർഗങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ഈ ദജ്ജാലിന്റെ ഹദീസുകളെ തന്നെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. ദജ്ജാൽ ഒന്നും ഇല്ല, ഇനി അതുണ്ടെങ്കിൽ തന്നെ അത് വന്നുപോയിട്ടുണ്ട്, അത് വേറെന്തോ സാധനങ്ങളാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇപ്പൊ പഴച്ചുപോയ കാഫിറുകളായിട്ടുള്ള കാദിയാനികൾക്കെല്ലാം ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അത് ട്രെയിനാണ് അല്ലെങ്കിൽ വേറെന്തോ ആണ് എന്നുള്ള വാദങ്ങളൊക്കെ, അല്ലെങ്കിൽ ബാക്ടീരിയയാണ്, അതുപോലൊക്കെയുള്ള വാദങ്ങൾ കേൾക്കാൻ സാധിക്കും. വൻ പഴച്ച വാദങ്ങൾ ആ ഹദീസുകളെ നിഷേധിക്കുന്നവരുണ്ട്. ഉലമാക്കൾ ഈ ഹദീസുകളെ സഹീഹ് ആക്കിക്കൊണ്ടുള്ള ഈ ഷെയ്ഖ് അൽബാനി റഹ്മഹുള്ള ദജ്ജാലിനെ സഹാബി തമീമുദ്ദാരി സഹാബി ദജ്ജാലിനെ കണ്ടിട്ടുണ്ട്. ആ ഹദീസിനെ വേർതിരിച്ച് അതിന്റെ ഓരോ ഭാഗങ്ങളും വേർതിരിച്ച് അതിന്റെ മത്തനും സനദും എല്ലാം സഹീഹാണെന്ന് വേർതിരിച്ച് പഠിപ്പിക്കുന്ന കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ഹദീസുകൾ സഹീഹാണ്, അതുകൊണ്ട് തന്നെ അതിൽ വിശ്വസിക്കണം. ഇനി ദജ്ജാൽ വിശ്വസിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടിട്ടില്ല, ഈസാ നബി അലൈഹി സ്സലാം അള്ളാഹു സുബ്ഹാനഹു വതആല അടുക്കൽ ആകാശത്തിലേക്ക് ഉയർത്തിയതാണ്. അള്ളാഹുവിന്റെ അടുക്കൽ എന്നല്ല ആകാശത്തിലേക്ക് ഉയർത്തിയതാണ്. ഈസാ നബി അലൈഹി സ്സലാം തിരിച്ചു വരും. ഹദീസുകൾ നമുക്ക് കാണാം, ദമസ്കസിന്റെ മസ്ജിദിൽ ഇമാം മഹ്ദി അവിടെ നിസ്കരിക്കാൻ വേണ്ടി ഇമാമായി നിന്ന് നിസ്കരിക്കാൻ വേണ്ടി ഇഖാമത്ത് കൊടുക്കുമ്പോൾ അവിടെ ഈസാ നബി അലൈഹി സ്സലാം രണ്ട് മലക്കുകളുടെ ചിറകിൽ കൈവച്ചുകൊണ്ട് ഇറങ്ങുകയും അവിടെ വന്ന് ആ ഇമാം മഹ്ദിയുടെ പിന്നിലായിക്കൊണ്ട് ഫജ്ർ ജമാഅത്ത് നിസ്കരിക്കുകയും പിന്നെ മസ്ജിദിന്റെ കവാടങ്ങൾ തുറക്കുമ്പോൾ ദജ്ജാലും ദജ്ജാലിന്റെ കൂട്ടരായി ജൂതന്മാരുണ്ടാവുകയും ദജ്ജാൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കാണുമ്പോൾ പേടിച്ചോടുകയും അങ്ങനെ ബാബുൽ ലുദ്ദിൽ വെച്ച് ഈസാ നബി അലൈഹി ഇസ്ലാം ദജ്ജാലിനെ കൊല്ലുമെന്നുള്ള വിശാലമായ ഹദീസുകൾ സഹീഹായിക്കൊണ്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധമാണ്, അഹ്ലുസുന്നയുടെ അഖീദയിൽപ്പെട്ട കാര്യമാണ്.